ఆకాశవాణి നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 140 കോടി ഇന്ത്യക്കാരുടെ കരുത്തിൽ രാജ്യം ഡിജിറ്റൽ പേയ്മെന്റിൽ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഡോക്ടർമാരുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെയും ദേശീയ ദിനാചരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കണ്ണൂരിൽ മേഖലാതല അവലോകന യോഗം ആരംഭിച്ചു. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി രവദ ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമഗ്ര പരിഷ്കരണത്തിലൂടെ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇന്ത്യ ഇംഗ്ലണ്ട് 2 ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ തുടങ്ങും. വാർത്തകൾ വിശദമായി. 140 കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെ കരുത്തിൽ രാജ്യം ഡിജിറ്റൽ പേയ്മെന്റിൽ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയുടെ 10 വാർഷിക ദിനമായ ഇന്ന് ചരിത്ര ദിനമാണെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. ഡിജിറ്റൽ ശാക്തീകരണവും സാങ്കേതിക വിദ്യാ മുന്നേറ്റവും ലക്ഷ്യം വെച്ച് ഒരു ദശാബ്ദം മുമ്പ് ആരംഭിച്ച ഡിജിറ്റൽ ഇന്ത്യ ഇന്ന് 10 വർഷങ്ങൾക്കിപ്പുറം എണ്ണമറ്റ ജീവിതങ്ങളെ സ്പർശിച്ച് ശാക്തീകരണത്തിന്റെ പുതുയുഗത്തിന് സാക്ഷ്യം വഹിക്കുന്നതായി പ്രധാനമന്ത്രി വിലയിരുത്തി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും ഈ സംരംഭം ഗുണപ്രദമായി മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് ഡോക്ടർമാരുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെയും ദേശീയ ദിനാചരണം. ആരോഗ്യരക്ഷയുടെയും മാനുഷികതയുടെയും നെടുംതൂണാണ് ഡോക്ടർമാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ആരോഗ്യകരമായ സമ്പദ്രംഗത്തെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരുടെ സംഭാവന മറ്റൊരു കുറിപ്പിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ച് ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പ് മൊബൈൽ മുന്നറിയിപ്പ് സംവിധാനം പരീക്ഷിക്കുന്നു. സുനാമി, ഭൂചലനം, മിന്നൽ, വാതക ചോർച്ച, രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട വിപത്തുകൾ എന്നിവയെപ്പറ്റി തക്ക സമയത്ത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപകട മേഖലകളിൽ എല്ലാവർക്കും ഒരേ സമയം മൊബൈൽ സന്ദേശം ലഭ്യമാക്കുന്ന സംവിധാനമാണിത്. സജേദ് എന്ന പേരിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ തന്നെ SMS അധിഷ്ഠിത മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കി വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കണ്ണൂരിൽ മേഖലാതല അവലോകന യോഗം ആരംഭിച്ചു. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലാണ് യോഗം ചേരുന്നത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വികസന പദ്ധതികൾ യോഗത്തിൽ അവലോകനം ചെയ്യും. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കെ കൃഷ്ണൻകുട്ടി, PA മുഹമ്മദ് റിയാസ്, MB രാജേഷ്, OR കേളു, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ട്രെയിൻ യാത്രാ നിരക്ക് വർധന നിലവിൽ വന്നു. മെയിൽ എക്സ്പ്രസ് നോൺ AC ടിക്കറ്റുകളിൽ കിലോമീറ്ററിന് 1 പൈസയാണ് കൂടിയത്. AC ടിക്കറ്റിന് 2 പൈസയും കൂടി. സീസൺ ടിക്കറ്റിനും നേരത്തെ എടുത്ത ടിക്കറ്റുകൾക്കും റിസർവേഷനും നിരക്ക് വർധന ബാധകമല്ല. IRCTC വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും ആധാർ അധിഷ്ഠിതമായി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നു. ഈ മാസം അവസാനം മുതൽ തൽക്കാൽ ബുക്കിംഗുകൾക്ക് OTP സ്ഥിരീകരണം ഏർപ്പെടുത്തും. തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിലെ ഔഷധ നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ 39 10 ശരീരങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. ഒട്ടേറെ പേർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 40 ജീവനക്കാർ അപകടമുണ്ടായ സിഗാച്ചി ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു. ഇന്നലെ രാവിലെയാണ് സ്ഫോടനവും തുടർന്ന് തീപിടുത്തവും ഉണ്ടായത്. തമിഴ്നാട്ടിലെ ശിവകാശിയിലെ പടക്കശാല സ്ഫോടനത്തിൽ 4 പേർ മരിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ചിന്നകമാൻപട്ടിയിൽ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. വിരുദുനഗർ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇക്കാര്യം ANIA അറിയിച്ചു. 19 കിലോ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 57 രൂപ മുതൽ 58.50 പൈസ വരെയാണ് വില കുറഞ്ഞത്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. പെൻഷൻ വിതരണ സംവിധാനമായ സ്പർശ് സൈനിക പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും വീട്ടിലിരുന്ന് തന്നെ തടസ്സങ്ങളില്ലാതെ തുക ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. രാജ്യരക്ഷാ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച 206th സ്പർശ് ഔട്ട്റീച്ച് പരിപാടി തിരുച്ചിറപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ മുരുകൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ വാരാചരണം കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉച്ചകഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. ശുചിത്വവും പരിസ്ഥിതി സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകും. തുടർന്ന് സുരേഷ് ഗോപി കുട്ടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി രവദ ചന്ദ്രശേഖർ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. ADGP എച്ച് വെങ്കടേഷ് രവദയ്ക്ക് ബാറ്റൺ കൈമാറി. ചുമതലയേറ്റ ശേഷം പോലീസ് ആസ്ഥാനത്തെ പോലീസ് സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. കേരളത്തിലെ 43-ാമത്തെ പോലീസ് മേധാവിയാണ് രവദ ചന്ദ്രശേഖർ. 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ രവദ ചന്ദ്രശേഖർ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ആന്ധ്ര സ്വദേശിയായ റവദ അടുത്ത വർഷം 1 ജൂലൈ വരെ സംസ്ഥാന പോലീസ് മേധാവിയായി തുടരും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമഗ്ര പരിഷ്കരണത്തിലൂടെ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. 4 വർഷ ബിരുദ പ്രോഗ്രാം ബച്ചിന്റെ വിജ്ഞാനോത്സവം കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതിയ ബച്ചിന്റെ ആദ്യ അധ്യയന ദിനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു. SUTയിലെ ഡോക്ടർമാർക്ക് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സംഘവും ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. വെന്റിലേറ്ററും മറ്റു ചികിത്സകളും തുടരാനും ആവശ്യമായാൽ ഉചിതമായ മാറ്റം വരുത്താനുമാണ് ഡോക്ടർമാരുടെ തീരുമാനം. ആശുപത്രിയിൽ കഴിയുന്ന VS അച്യുതാനന്ദനെ CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA Baby സന്ദർശിച്ചു. വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും VSന്റെ നിശ്ചയദാർഢ്യവും കൊണ്ട് അപകടനില തരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യമേഖലയിൽ സംസ്ഥാന ഗവൺമെന്റ് അനാസ്ഥ തുടരുകയാണെന്ന് ആരോപിച്ച് മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയ്ക്ക് മുൻഗണന നൽകാൻ LDF ഗവൺമെന്റിന് എന്തുകൊണ്ട് കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ട രോഗികൾക്ക് മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും എത്തിക്കുന്നതിൽ ഗവൺമെന്റ് പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിലെ ധർണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് മാർച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മറ്റന്നാൾ സംസ്ഥാനത്തെ എല്ലാ DMO ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി PK ഫിറോസും അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചതോടെ മാറ്റിവച്ചിരുന്ന സർജറികൾ പുനരാരംഭിച്ചു. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഉപകരണങ്ങൾ എത്തിച്ചത്. ഉപകരണങ്ങൾ കേടായതിനാൽ പല ശസ്ത്രക്രിയകളും മുടങ്ങിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് KS ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ 2-ാമത്തെ റെസിഡൻഷ്യൽ IT ക്യാമ്പസ് കൊട്ടാരക്കര നെടുവത്തൂരിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
വൻ നഗരങ്ങൾ കൂടാതെ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും IT മേഖലയിൽ തൊഴിലിടങ്ങൾ ഉറപ്പാക്കാൻ പദ്ധതികൾ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെയാണ് നെടുവത്തൂരിൽ IT ക്യാമ്പസ് യാഥാർത്ഥ്യമാകുന്നത്. 1.5 വർഷം മുമ്പ് കൊട്ടാരക്കര IHRD ക്യാമ്പസിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച R&D കേന്ദ്രത്തിന്റെ തുടർച്ചയാണ് സോഹോയുടെ ഈ റെസിഡൻഷ്യൽ ക്യാമ്പസ്. റോബോട്ടിക്സ്, AI പ്രൊഡക്ട് ഡെവലപ്മെന്റ് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ക്യാമ്പസിൽ ആദ്യഘട്ടത്തിൽ 280 പേർക്ക് ജോലി ലഭ്യമാകും. പ്രാദേശിക തലത്തിൽ യുവതയുടെ തൊഴിൽ നൈപുണ്യം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സോഹോ കോർപ്പറേഷന്റെ കേരളത്തിലെ ആദ്യ IT കേന്ദ്രമാണിത്.
ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ രാത്രി 11:00 ആരംഭിക്കും. ആദ്യ 2020 ഇന്ത്യ 97 റൺസിന് വിജയിച്ചിരുന്നു. കാനഡ ഓപ്പൺ 2025 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഒന്റാറിയോയിൽ ഇന്ന് തുടങ്ങും. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും ശങ്കർ സുബ്രഹ്മണ്യനും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2-ാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ തുടങ്ങും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 എഡ്ജ് ബാസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. 5-മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടിരുന്നു. ഫുട്ബോളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ കായിക സംസ്കാരം ശക്തമാക്കാനും സ്കൂളുകളിൽ 10 ലക്ഷം ഫുട്ബോളുകൾ വിതരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഫിഫ ഫുട്ബോൾ വിതരണം ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാന വാർത്തകൾ വീണ്ടും. 140 കോടി ഇന്ത്യക്കാരുടെ കരുത്തിൽ രാജ്യം ഡിജിറ്റൽ പേയ്മെന്റിൽ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഡോക്ടർമാരുടെയും ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരുടെയും ദേശീയ ദിനാചരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കണ്ണൂരിൽ മേഖലാതല അവലോകന യോഗം ആരംഭിച്ചു. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി രവദ ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമഗ്ര പരിഷ്കരണത്തിലൂടെ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ തുടങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.